ഇക്കഴിഞ്ഞ ആഴ്ചയിൽ ഓസ്ട്രേലിയൻ സർക്കാർ ഒരു സുപ്രധാന പ്രഖ്യാപനമാണ് നടത്തിയത്. വിദേശത്തുള്ളവർക്ക് രാജ്യത്ത് തൊഴിൽ ചെയ്യാൻ അനുമതി നൽകുന്ന 457 വിസ നിർത്തലാക്കുന്നു എന്ന പ്രഖ്യാപനം. ഇവിടെ സ്ഥിരതാമസമാക്കിയവരെ നേരിട്ടോ അല്ലാതെയോ ഇത് അത്ര കണ്ട് ബാധിക്കുന്നില്ലെങ്കിലും അപ്രതീക്ഷിതമായ ഈ സർക്കാർ തീരുമാനം തൊഴിൽ വിസയിൽ രാജ്യത്തെത്തിയ നിരവധി പേരെ സാരമായി തന്നെ ബാധിച്ചിരിക്കുകയാണ്. ഇത് നിരവധി ഓസ്ട്രേലിയൻ മലയാളികളെയും ബാധിച്ചിട്ടുണ്ട്. ഈ മാറ്റം നേരിട്ട് ബാധിച്ച കുറച്ച് പേരുമായി SBS മലയാളം സംസാരിക്കുകയുണ്ടായി. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ പലരും തയ്യാറായില്ല എന്നതാണ് വാസ്തവം. എന്നാൽ സ്വന്തം അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ മുൻപോട്ട് വന്ന പലരും പേര് വെളിപ്പെടുത്തില്ല എന്ന ഉറപ്പോടെയാണ് അവരുടെ അനുഭവങ്ങൾ ഞങ്ങളുമായി പങ്കുവച്ചതും. 457 വിസ നിർത്തലാക്കുന്നതോടൊപ്പം തന്നെ 216 തൊഴിൽ മേഖലകൾ തൊഴിൽ പട്ടികയിൽ നിന്നും എടുത്തുമാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഈ മാറ്റമാണ് മെൽബണിൽ IT മേഖലയിൽ ജോലി ചെയ്തു വരുന്ന ഈ യുവാവിനെ ബാധിച്ചിരിക്കുന്നത്. സ്റ്റുഡന്റ് വിസയിൽ ഓസ്ട്രേലിയയിൽ എത്തിയ ഇദ്ദേഹം പഠനത്തിന് ശേഷം ICT സപ്പോർട്ട് ടെക്നീഷ്യൻസ് എന്ന തൊഴിൽ വിഭാഗത്തിലാണ് ജോലി നോക്കിയിരുന്നത്. IT മേഖലയിലെ പല തൊഴിലുകളും തൊഴിൽ പട്ടികയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ഇക്കൂട്ടത്തിലൊന്നാണ് ഇദ്ദേഹം ജോലി ചെയ്തു വരുന്ന ICT സപ്പോർട്ട് ടെക്നീഷ്യൻസ് എന്ന തൊഴിൽ. ഈ തൊഴിൽ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തതിനാൽ, അതായത് പുതുക്കിയ പട്ടികയിൽ ഇത് ഇടം പിടിച്ചിട്ടില്ലാത്തതിനാൽ, ഇദ്ദേഹത്തിന് ഓസ്ട്രേലിയയിൽ തങ്ങാവുന്ന കാലാവധി ഇനി കമ്പനി തീരുമാനിക്കുന്നതനുസരിച്ചാവും നടപ്പാവുക. കാരണം ഇദ്ദേഹത്തിന്റെ തൊഴിൽ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത സാഹചര്യത്തിൽ ഇപ്പോൾ ബ്രിഡ്ജിംഗ് വിസയിൽ രാജ്യത്ത് തങ്ങുന്ന ഇദ്ദേഹത്തിന് ഇനി 457 വിസ ലഭിക്കുക സാധ്യമല്ല. ഇത് ജീവിതം അനിശ്ചിതാവസ്ഥയിൽ എത്തിച്ചിരിക്കുകയാണെന്ന് ഇദ്ദേഹം പറയുന്നു.
ഞാനിപ്പോ വന്നിട്ട് ഏകദേശം 4 കൊല്ലം കഴിഞ്ഞു. ഇപ്പൊ 457 വിസ എടുത്തു കളഞ്ഞു എന്ന് പറഞ്ഞപ്പോ തന്നെ ഒരു ഷോക്ക് ആയിരുന്നു ശരിക്കും വന്ന്. കാരണം അത് അപ്ലൈ ചെയ്യാൻ വേണ്ടി കുറെ എഫേർട്ടും ഇതൊക്കെ എല്ലാം എടുത്തിട്ടാണ് ചെയ്തത്. അപ്പോ ഇപ്പോഴത്തെ കറന്റ് സിറ്റുവേഷനിൽ എങ്ങനെയാണ് ഇനി മുന്നോട്ട് പോവാന്നുള്ളൊരു തീരുമാനം ഇപ്പോഴും ആയിട്ടില്ല. പെട്ടെന്ന് ഒരു ഡിസിഷൻ വന്നുകൊണ്ട് ഏജന്റിനും അങ്ങനെ കാര്യമായിട്ട് ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നു. ആളും പറഞ്ഞത് കുറച്ച് വെയിറ്റ് ചെയ്യണ പറയണം. അപ്പൊ എങ്ങനെ മുന്നോട്ട് പോകാനുള്ള ഇപ്പൊ ഒരു വലിയൊരു കൺഫ്യൂഷനിലാണ് നിക്കണത്. ഇപ്പോ
എങ്ങനെയാണ് ഇത് ബാധിച്ചിരിക്കുന്നത്?
വായിച്ചിരിക്കുന്ന ഇപ്പൊ കറന്റ് സ്കിൽ ലിസ്റ്റ് ചെയ്യുന്ന ഇപ്പൊ എടുത്തു കളഞ്ഞേക്കാണ്. ഞാൻ അപ്ലൈ ചെയ്തേക്കണം 457 സ്പോൺസർഷിപ്പ് ചെയ്തേക്കണ ആ ലിസ്റ്റിൽ നിന്ന് എടുത്തു മാറ്റിയേക്കണം എന്റെ കാറ്റഗറി. അപ്പോ അറ്റ് ദ മൂവ്മെന്റിൽ എങ്ങനെയാണ് പ്രൊസീഡ് ചെയ്യുന്നത് ഇപ്പൊ വലിയ പിടിയില്ല.
അതായത് പുതിയതായിട്ട് വന്നിരിക്കുന്ന ഓക്യുപേഷൻ ലിസ്റ്റ് പ്രകാരം താങ്കളുടെ തൊഴിൽ മേഖല ഇതിൽ നിന്ന് എടുത്തു മാറ്റിയിരിക്കുകയാണ്.
അതെ അതെ അതെ.
ഏത് ജോലിയാണ് താങ്കൾ ഇപ്പൊ ഇവിടെ ചെയ്തോണ്ടിരുന്നത്?
ഞാനിപ്പോ ICT സപ്പോർട്ട് ടെക്നീഷ്യൻ എന്ന് പറഞ്ഞിട്ട് ജോലിയാണ് ചെയ്തോണ്ടിരിക്കുന്നത്. ഞാൻ ഇവിടെ സ്റ്റുഡന്റ് ആയിട്ട് വന്നത്, മാസ്റ്റർ ഡിഗ്രി ചെയ്യാനാണ് വന്നത്. അത് കഴിഞ്ഞിട്ട് പ്രൊഫഷണൽ ചെയ്തു. അത് കഴിഞ്ഞ് 1 ഇയർ ജോലിയിൽ പ്രവേശിച്ചു. 1 ഇയർ കഴിഞ്ഞപ്പോഴാണ് കമ്പനി എന്നെ സ്പോൺസർ ചെയ്തത്.
457 വിസയിൽ സ്പോൺസർ ചെയ്തത്?
457 വിസയിൽ സ്പോൺസർ ചെയ്തത് കഴിഞ്ഞ മാർച്ചിലാണ് സ്പോൺസർ തുടങ്ങിയത്. അത് കഴിഞ്ഞപ്പോ അവർ സ്പോൺസർ ചെയ്തു, 457 അപ്ലൈ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞപ്പോ അവര് സ്പോൺസർഷിപ്പ് അപ്രൂവ് ആയിട്ട് എനിക്ക് മെസ്സേജ് വന്നിരുന്നു. ഈ ഡിസിഷൻ അവര് പ്രഖ്യാപിച്ചതിന്റെ തൊട്ട് പിന്നാലെ തന്നെ സ്പോൺസർഷിപ്പ് അപ്രൂവ് ആയിട്ട് വന്നിരുന്നു. പക്ഷെ ഇനി 2 സ്റ്റെപ്പും കൂടി ഉണ്ട്, നോമിനേഷൻ ഉണ്ട്, വിസ അപ്ലിക്കേഷൻ ഉണ്ട്. അപ്പൊ അതെങ്ങനെയാണെന്നുള്ള കാര്യം ഇപ്പൊ ഒരു തീരുമാനമായിട്ടില്ല. ഇപ്പൊ വളരെ ടെൻഷനിലാണ്. ഇപ്പൊ എങ്ങനെ മുന്നോട്ട് പോകുന്ന അറിയില്ല. കാരണം ഇപ്പൊ നമ്മ പ്രോപ്പർ ആയിട്ട് ടാക്സ് ഒക്കെ അടക്കുന്ന ആൾക്കാർ തന്നെയാണ്. അപ്പൊ അത് കാരണം ഇനിയിപ്പോ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്ന കാര്യം, ഇപ്പോഴും ബ്രിഡ്ജിംഗ് വിസയിലെ നിക്കണത്. ഇപ്പോ മുന്നോട്ട് എങ്ങനെയാണ് എന്നുള്ള കാര്യം ഇപ്പഴും ഏജന്റും ഒരു തീർപ്പ് പറയാറായിട്ടില്ല. അപ്പൊ ഏജന്റും പറഞ്ഞത് ഒരാഴ്ച വെയിറ്റ് ചെയ്യാനും പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് എന്റെ ഡിസിഷൻ ഒന്നും പറയാതെ പറഞ്ഞേക്കണേ. അവര് പ്രഖ്യാപിച്ചതും ഇംപ്ലിമെന്റ് ചെയ്തതും എല്ലാം ഒരു ദിവസം തന്നെയാണ്. അറ്റ്ലീസ്റ്റ് അവര് ഒരു കുറച്ച് സമയം കൊടുക്കുക, അല്ലെങ്കിൽ അപ്ലിക്കേഷൻ ലോഡ്ജ് ചെയ്തവരെങ്കിലും അതിൽ നിന്ന് മാറ്റണമായിരുന്നു. ലോഡ്ജ് ചെയ്തേക്കുന്നതിനും ബാധിച്ചിട്ടാണ് അവര് ഈ റൂൾ കൊണ്ടുവന്നേക്കണ്. അല്ല, എംപ്ലോയിനും വേറൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. കാരണം ഇപ്പൊ ഓൾറെഡി ഡിസിഷൻ ഇങ്ങനെ വന്നേക്കാണ്. അപ്പൊ അതിനെ പറ്റി കൂടുതൽ ഇൻഫർമേഷൻ ആർക്കൊന്നും അറിയാത്ത കാരണം എംപ്ലോയറിനും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പൊ ഇങ്ങനെ പോവാണെങ്കിൽ ഇപ്പൊ അവര് പറഞ്ഞനുസരിച്ചാണെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റില്ലല്ലോ. കാരണം അവർ സ്കില്ല് എടുത്തിട്ടുണ്ടെങ്കിൽ അവര് വിസ ക്യാൻസൽ ചെയ്യും. അപ്പൊ പിന്നെ ആ ജോലിയിൽ നിന്ന് മാറേണ്ടി വരും.
അതേസമയം ഈ ചെറുപ്പക്കാരന്റെ സാഹചര്യം ഒരു വ്യക്തിയെയാണ് ബാധിക്കുന്നതെങ്കിൽ, സർക്കാരിന്റെ അവിചാരിതമായ ഈ പ്രഖ്യാപനം നിരവധി മലയാളി കുടുംബങ്ങളെയും ബാധിച്ചിരിക്കുകയാണ്. ഭാര്യയുടെ വിസയിൽ ഡിപ്പെൻഡന്റായി എത്തിയ ഭർത്താവ്, അമ്മയുടെ വിസയിൽ ഡിപ്പെൻഡന്റായി എത്തിയ മക്കൾ എന്നിവരെയെല്ലാം വളരെ ഗൗരവമായി തന്നെ ഈ മാറ്റം ആശങ്കയിലാക്കിയിരിക്കുന്നു. പെർമനന്റ് റെസിഡൻസിക്കായി പ്രായപരിധി 50 വയസ്സിൽ നിന്നും 45 വയസ്സായി കുറച്ചതോടെ ഒരു സുപ്രഭാതത്തിൽ പെർമനന്റ് റെസിഡൻസി ഇനി തനിക്ക് സാധ്യമാകില്ല എന്ന വാർത്തയാണ് ഈ 46-കാരിയായ ന്യൂ സൌത്ത് വെയിൽസിലുള്ള രജിസ്റ്റേർഡ് നഴ്സിനെ ദുഃഖത്തിലാക്കിയിരിക്കുന്നത്. ഈ മാറ്റം തകർത്തത് ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷയാണ്. കുട്ടികളുടെ വിദ്യാഭ്യാസം, ഓസ്ട്രേലിയയിൽ സ്ഥിരതാമസമാക്കാമെന്ന പ്രതീക്ഷ എല്ലാം പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ട അവസ്ഥയിലാണ് ഇവർ.
അതെ, എന്റെ വിസ ഓൾറെഡി 4 വർഷമായിരുന്നു, അത് ഓൾറെഡി 3 വർഷം കംപ്ലീറ്റ് ആയി, 1 വർഷം കൂടി ഉണ്ട്. പക്ഷെ പി ആറിന് വേണ്ടി ഞാൻ എന്റെ എംപ്ലോയറിന് അടുത്ത് പലപ്രാവശ്യം അപ്രോച്ച് ചെയ്തപ്പോൾ ഇങ്ങനെ ഒരു നിയമം, ഇങ്ങനെ സിറ്റിസൺ അല്ലാത്തവർക്ക് ഒരു ഓവർസീസ് കാൻഡിഡേറ്റിനെ ഈ പി ആറിലേക്ക് വിടണ്ടെന്നുള്ളതാണ് അവർക്ക് കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻ. അതുകൊണ്ട് എന്നോട് പറയാറുണ്ട് അവര്, യു കം ആൻഡ് മീറ്റ് മീ ആഫ്റ്റർ 2 മന്ത്സ് ഓർ ആഫ്റ്റർ 6 വീക്സ് ഓർ സംതിങ് ലൈക് ദാറ്റ്. ഐ കീപ് ഓൺ ദേ വേർ ടെല്ലിങ് ലൈക് ദാറ്റ്, ബട്ട് വെനെവർ ഐ ആം അപ്രോച്ചിങ് ദം, ദേ വേർ ടെല്ലിങ് സ്റ്റിൽ റൂൾ ഈസ് റിമൈനിങ് ലൈക് ദാറ്റ്, ബട്ട് മേ ഓർ മേ നോട്ട് ടൂർ വിൽ ചേഞ്ച്, എനിവേ യു കം ലേറ്റ് ഓൺ ആഫ്റ്റർ 6 മന്ത്സ് ഓർ സംതിങ് ലൈക് ദാറ്റ്. എനിവേ ലൈക് ദാറ്റ് ദ പീരീഡ് ഗോൺ, then I thought I will change from this my current working place to another site. So I am trying to get job for another, something like a private institution. Private institution jobs were rendu nadathu yojikku avaru willing aayirunnu tharavunnokka paranjirunnu, pakshe adinu vendi ingane try cheyyumbodhaanu ingane oru fine pettanna oru flash news njan arinjathu. അപ്പൊ ഞാൻ അതിനെ പറ്റി അന്വേഷിക്കാനായിട്ട് ഞാൻ ഒന്ന് രണ്ട് അഡ്വക്കേറ്റിനെ വിളിച്ചു. വിളിച്ച ശേഷം അവർക്ക് കിട്ടിയിരിക്കുന്ന കറന്റ് ഇൻഫർമേഷനും ഇങ്ങനെ തന്നെയാണ് അവർ പറയുന്നത്. 45 വയസ്സ് താഴെയായിരുന്നെങ്കിൽ എനിക്ക് വേറെ എംപ്ലോയറിന്റെ അടുത്ത് പോകാൻ പോയി എനിക്ക് ജോലി കണ്ടിന്യൂ ചെയ്യാം, അവിടെ നിന്നിട്ട് പി ആറിലേക്ക് പോകാം. പക്ഷെ ഇവരിൽ നിന്ന് മാത്രമേ ഇനി എനിക്ക് പി ആറിലേക്ക് പോകാൻ പറ്റുള്ളൂ എന്നാണ് ഞാൻ അറിഞ്ഞിരിക്കുന്നത്. കാരണം ഞാൻ വേറെ അടുത്ത് പോവുകയാണെങ്കിൽ ഒരു 4-5 സെവനിലേക്ക് പോയിട്ട് വേണം പിന്നെ പി ആറിലേക്ക് പോകാനായിട്ട്. അപ്പോൾ എനിക്കൊരു 4-5 സെവൻ ഇനിയൊക്കെ അവർക്ക് സാങ്ഷൻ ആക്കാൻ പറ്റത്തില്ല, ഇമിഗ്രേഷൻ എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള അറിവാണ്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ വിഷമിച്ചിരിക്കുക. എനിക്കറിയില്ല ഇനി എന്താണ് എന്റെ ഫർദർ തീരുമാനങ്ങളെന്ന്. അതുകൊണ്ട് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു അതിനൊരു വ്യത്യാസം വരികയോ അല്ലെങ്കിൽ എനിക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ എന്റെ എംപ്ലോയർ ചെയ്യുമോ എന്നുള്ളത്. എനിക്ക് അതിനുവേണ്ടി ഞാനൊരു ഞാൻ വിചാരിക്കുന്ന ഒരു ലെറ്റർ, എന്നെ സംബന്ധിക്കുന്നതായ കുറെ പ്രശ്നങ്ങൾ അതിലെഴുതി കൊള്ളിച്ചൊരു ലെറ്റർ അവർക്ക് സബ്മിറ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അവരത് റീഡ് ചെയ്തിട്ടാൽ അതിനെന്തെങ്കിലും ഒരു മാറ്റം അവരിൽ നിന്നുണ്ടാകുമായിരിക്കാം പ്രതീക്ഷിക്കുന്നു.
വിസയുടെ കാലാവധി അവസാനിക്കും വരെ ഇവിടെ തങ്ങാനുള്ള അവസരമുണ്ടെങ്കിലും ഓസ്ട്രേലിയയിൽ ബാക്കി ജീവിതം സ്വപ്നം കണ്ട ഇവരുടെ കുട്ടികളെയും ഇത് മാനസിക സമ്മർദ്ദത്തിലാക്കിയിരിക്കുകയാണ്.
അല്ലെങ്കിൽ ഞാൻ ഇനി 1 വർഷം കൂടെ നിന്നിട്ട് തിരികെ പോകാനായിരിക്കും ഒരു വർഷം. വേറെ പ്രശ്നം എനിക്ക് എന്റെ കുഞ്ഞുങ്ങൾ, കുട്ടികൾ ഹൈ ക്ലാസ്സിൽ പഠിക്കുന്നു, ഒരാൾ +1 ഒരാൾ ഇയർ 10 പഠിക്കുന്നു. അവരുടെ സ്കൂളിംഗ് ഒരു പ്രശ്നമാണ്. എന്റെ കുഞ്ഞുങ്ങൾക്കും ഭയങ്കര ഓവർ സ്ട്രെസ്ഡാണ്. കാരണം അവർക്ക് അവരുടെ ജീവിതത്തിന്റെ ഒരു ടേണിംഗ് പോയിന്റ് ടൈമാണിത്. +1 ഉം +2 ഉം ഒക്കെ പറഞ്ഞു അവരുടെ യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുന്ന സമയമാണ്. ഇത് അവർക്ക് ബേസാണ്. ഇവിടുന്ന് വേണം അവർക്ക് അങ്ങോട്ട് മൂവാൻ. ആ സമയത്ത് ഇങ്ങനെയുള്ള ന്യൂസുകളൊക്കെ കേൾക്കുമ്പോൾ കുട്ടികൾക്ക് വളരെ സ്ട്രെസ്ഡാണ്. അവർ തന്നെ എന്നോട് ചോദിക്കുന്നുണ്ട് ഞാൻ ചെയ്യണം, ഇനി അറിയില്ല. ഞാൻ അങ്ങനെ പ്രതീക്ഷിക്കുന്നു, ഇങ്ങനെ ലെറ്റർ കൊടുത്ത് നോക്കാം എന്നുള്ളത്. ഞാൻ വന്നിട്ട് ഇപ്പം 3 വർഷം കഴിഞ്ഞു, 3 വർഷം കൂടി ഞാൻ ജോലി ചെയ്യുന്നു. പക്ഷെ ഞാൻ അതിനുമ്പോൾ നമുക്ക് ഇന്ത്യ എന്നുള്ള നിലയിൽ നമുക്ക് ഡയറക്റ്റ് ഇവിടെ ആരുന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ അത് കാരണം ഇവിടുത്തെ ഒരു ബ്രിഡ്ജിംഗ് കോഴ്സ് നമ്മൾ ചെയ്യണം. അത് ഞാൻ എനിക്ക് തോന്നുന്നു എന്റെ അറിവ് ഞാൻ ചെലവാക്കിയ വെച്ച് നോക്കുവാണെങ്കിൽ നമ്മുടെ നാട്ടിലെ ഒരു 20-22 lakhs ഉള്ള ഞാൻ എന്റെ ബിസിനസ് ചെലവാക്കുന്നത്. കോഴ്സ് ഫീസ് 17,000 ഡോളർ. പിന്നെ അക്കോമഡേഷനും ഒക്കെ ഇവിടെ റിലേറ്റീവ്സും അല്ലെങ്കിൽ അങ്ങനെ ഇല്ലല്ലോ. കേരളത്തിലൊക്കെ ഞാൻ ഒത്തിരി അക്കോമഡേഷനും ട്രാൻസ്പോർട്ടിങ്ങും ഫ്ലൈറ്റ് ടിക്കറ്റും കേട്ടോ ഒത്തിരി എന്റെ പിന്നിൽ കുറെ പൈസ. എനിക്ക് ഇവിടുത്തെ ഒരു $1,000 വെച്ച് നോക്കാൻ ഒരു $40-45 ഞാൻ ഇന്ത്യയിൽ നിന്ന് എന്താ പറയാ എന്റെ ഒരു ലാൻഡ് സോൾ ചെയ്തിട്ട് ഞാൻ അത്ര പൈസ ആക്കി അവിടെ വന്നത്, വെറുതെ വന്നതുമല്ല. അങ്ങനെയാണ്. പിന്നെ ഇവിടെ ദൈവസ്ഥാനത്ത് എനിക്ക് പെട്ടെന്നൊരു ജോലി, വിസിറ്റ് വിസയിലാണ് ഞാൻ വന്നത്. പിന്നെ ഒരു 3 മാസത്തോളം എനിക്ക് ജോലി ശരിയായി. അന്നോട്ട് ഞാൻ ജോലി ചെയ്തു. എന്റെ എംപ്ലോയർ എന്നോട് ഓക്കെയാണ്, കുഴപ്പമില്ല. പക്ഷെ ഇമിഗ്രേഷൻ ഇങ്ങനത്തെ റൂള് വരുമ്പോ പിന്നെ അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്നാണ് ഇവർ പറയുന്നത്.
ഈ സാഹചര്യത്തിലുള്ള നിരവധി മലയാളി കുടുംബങ്ങളാണ് രാജ്യത്തുള്ളത്. 457 വിസയിൽ ഓൺസൈറ്റ് ജോലിക്കായി ഇവിടെ എത്തുന്ന IT മേഖലയിലുള്ളവരെയും ഈ 457 വിസ നിർത്തലാക്കുമെന്ന പ്രഖ്യാപനം ഒരു പരിധിവരെ ബാധിക്കുമെന്നതാണ് പലരുടെയും അഭിപ്രായം. ഇത്തരത്തിൽ കമ്പനി മുഖേന ഓൺസൈറ്റ് ജോലിക്കായി രാജ്യത്തേക്ക് എത്തുന്നവരുടെ എണ്ണം ഒട്ടും കുറവല്ല. 457 വിസയിൽ ഇവിടെ എത്തിയ ശേഷം പെർമനന്റ് റെസിഡൻസിക്കായി അപേക്ഷിക്കുകയാണ് ഇതിൽ ഭൂരിഭാഗം പേരും. 457 വിസ നിർത്തലാക്കുന്നതോടെ ഇന്ത്യയിൽ നിന്നും ഇങ്ങോട്ടേക്ക് ഓൺസൈറ്റ് ജോലിക്കായി ആളുകളെ വിടാനുള്ള സാധ്യതകളും ഇതോടെ മങ്ങുകയാണെന്ന് ഇന്ത്യയിലെ ഒരു IT കമ്പനി വഴി ഇവിടെ ഓൺസൈറ്റ് ജോലിക്കായി എത്തിയിരിക്കുന്ന ബിബിൻ കൃഷ്ണ പറയുന്നു.
ഇപ്പൊ ഞാൻ വന്നപ്പോ എന്റെ കൂടെ തന്നെ 5 പേര് ഒരുമിച്ച് വന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞ പോലെ ഒരുപാട് പേര് ബാക്ക് ആൻഡ് ഫോർത്ത് ഇങ്ങനെ ട്രാവൽ ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ ഇങ്ങോട്ട് വരുമ്പോ എല്ലാവരുടെ ഉള്ളിൽ ഉണ്ടാവുന്നത് ഇങ്ങോട്ട് വരണം, എന്നിട്ട് ഇവിടെ കുറച്ച് മാക്സിമം എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കണം, പിന്നെ പറ്റിയ PR എടുക്കണം, ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യണം. അങ്ങനെ ഒരു പ്ലാനിലായിരിക്കും ആളുകൾ വരുന്നത്. അപ്പൊ അത് ആളുകൾക്ക് വലിയൊരു തിരിച്ചടി തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഓൺസൈറ്റ് ജോബ്സ് കുറയാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നു.
ഏറെ നാളുകളായി സർക്കാർ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന വിഷയമാണ് 457 വിസയുടെ ഭേദഗതി. ഇത് നിർത്തലാക്കുന്നു എന്ന അവിചാരിതമായ പ്രഖ്യാപനമാണ് പലരെയും ഞെട്ടിച്ചിരിക്കുന്നതും. ഇതുവഴി ഓസ്ട്രേലിയയിലുള്ളവർക്ക് തൊഴിലവസരങ്ങൾ വർദ്ധിക്കുമെന്നതാണ് സർക്കാരിന്റെ വാദം. എന്നാൽ അത് എങ്ങനെ നടപ്പാക്കുമെന്ന കാര്യം ഇനി കാത്തിരുന്ന് കാണുക തന്നെ വേണം. SBS റേഡിയോയ്ക്ക് വേണ്ടി സൽവി മനീഷ്.